2020 ജൂലൈ 5 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് റീക്യാപ് ഡയറിയിൽ എസ് കിരൺബാബു എഴുതുന്നു. ബോട്സ്വാനയിൽ ചരിഞ്ഞ 380 കാട്ടാനകൾ. ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ബോട്സ്വാനയിൽ 380 ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ചയാണ്. മെയ് 1 ഇത്തരത്തിൽ ആനകളുടെ കൂട്ടമരണം ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിലും കഴിഞ്ഞയാഴ്ചയോടെയാണ് എണ്ണം വർദ്ധിച്ചത്. വേട്ടയ്ക്കിടെ കൊല്ലപ്പെട്ടതിന്റെ ലക്ഷണങ്ങളോ പരിക്കുകളോ ആനകളുടെ ജഡങ്ങളിൽ കണ്ടെത്താനായില്ല. കൊമ്പുകളും നഷ്ടപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ്. മെയ്യിൽ മാത്രം 169 ആനകളെയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെങ്കിൽ ജൂൺ മധ്യത്തോടെ ഈ സംഖ്യ ഏകദേശം ഇരട്ടിയായി. വെള്ളക്കെട്ടുകൾക്ക് സമീപമാണ് ഇതിൽ 70% ആനകളെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വരൾച്ചാ കാരണങ്ങളില്ലാതെ ഇത്തരം ഒരു കൂട്ടമരണം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ പാർക്ക് റെസ്ക്യൂ എന്ന സന്നദ്ധ സംഘടനയുടെ ഡയറക്ടർ ഡോക്ടർ നീൽ മക്കാൻ പറഞ്ഞു. പല ആനകളുടെയും ജഡം മുഖമടിച്ചു വീണ നിലയിലാണ് കാണപ്പെട്ടത്. അതിനാൽ ആനകളുടെ നാഡികളെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരൻ. നേരം ഇരുട്ടി വെളുത്തപ്പോൾ ടാൻസാനിയയിലെ സാധാരണ ഖനിത്തൊഴിലാളിയായ സനിനിയു ലൈസർ കോടീശ്വരനായി. ടാൻസാനിയയിലെ ഏറ്റവും വലിയ രത്നം കുഴിച്ചെടുത്തതാണ് സനിനിയുവിന്റെ തലവര മാറ്റിയെഴുതിയത്. 9.25 x 5.8 കിലോ വീതമുള്ള ഇരുണ്ട വയലറ്റ് നീല നിറങ്ങളിലുള്ള ടാൻസനൈറ്റ് രത്നക്കല്ലുകളാണ് സനിനിയു കണ്ടെത്തിയത്. ഇതിനു മുൻപ് ടാൻസാനിയ കണ്ട ഏറ്റവും വലിയ രത്നത്തിന് വെറും 3.3 കിലോ ഭാരമാണ് ഉള്ളത്. ഇത് സർക്കാരിന് കൈമാറിയതിനു പിന്നാലെ 774 കോടി ടാൻസാനിയൻ ഷില്ലിംഗ് അഥവാ ഏകദേശം 25 കോടിയോളം രൂപ സർക്കാർ പ്രതിഫലമായി നൽകി. രാജ്യത്ത് രത്നഖനനം ആരംഭിച്ചതിനു ശേഷം കണ്ടെത്തിയ ഏറ്റവും വലിയ അപൂർവ രത്നക്കല്ലുകളെന്നാണ് ഖനന മന്ത്രാലയം പ്രതികരിച്ചത്. 4 ഭാര്യമാരും 30-ൽ അധികം മക്കളുമുള്ള സന്തുഷ്ട കുടുംബമാണ് സനിനിയുവിന്. ടിക്ടോക്കിന് ഗുഡ് ബൈ. രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നുവെന്ന വിലയിരുത്തലിൽ ജനപ്രിയ ആപ്പായ ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര IT മന്ത്രാലയം നിരോധിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. ചൈനയിലുള്ളതോ ചൈനക്കാർക്ക് മുതൽമുടക്കുള്ളതോ ആയ കമ്പനികളുടെ ആപ്പുകളാണ് ഇവ. ഡേറ്റ സുരക്ഷയും പൌരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യവും കണക്കിലെടുത്താണ് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ 69A വകുപ്പ് പ്രകാരമുള്ള നടപടി. പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ആശങ്കയും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന് ലഭിച്ച പരാതിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശയും പരിഗണിച്ചാണ് നടപടിയെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ആൻഡ്രോയിഡ് iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ചില ആപ്പുകൾ ശേഖരിക്കുന്ന വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി വിവരസാങ്കേതിക മന്ത്രാലയത്തിന് വിവിധ തലങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നു. അധികാരമുറപ്പിച്ച് പുടിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് 2036 വരെ ഭരണത്തിൽ തുടരാൻ വഴിയൊരുക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് ഹിതപരിശോധനയിൽ അംഗീകാരം. 77.9% പേർ ഭേദഗതികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, പെൻഷൻ, സ്വവർഗ വിവാഹ നിരോധനം തുടങ്ങി ഒട്ടേറെ ഭരണഘടനാ ഭേദഗതികളാണ് ഹിതപരിശോധനയ്ക്ക് വെച്ചത്. 21.3% പേർ ഭേദഗതികളെ എതിർത്തു. 64% പേരാണ് വോട്ട് ചെയ്തത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഒരാഴ്ച നീണ്ടുനിന്ന വോട്ടെടുപ്പ് പ്രക്രിയയാണ് നടന്നത്. പ്രതിപക്ഷത്ത് ഏകോപനമില്ലാത്തതും പ്രചാരണത്തിലെ പാളിച്ചകളും പുടിന് വിജയം എളുപ്പമാക്കി. ചൈനയിൽ പുതിയ വൈറസ്. ലോകത്ത് കോവിഡ് പടരുന്നതിനിടെ മറ്റൊരു മാരകമായ വൈറസിനെ ഗവേഷകർ ചൈനയിൽ കണ്ടെത്തി. നിലവിൽ ഭീഷണിയല്ലെങ്കിലും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. പന്നികളിലാണ് പുതിയ ഫ്ലൂ വൈറസ് വകഭേദം കണ്ടെത്തിയത്. G4EA H1N1 എന്ന് ഗവേഷകർ വിളിക്കുന്ന പുതിയ വൈറസ് വകഭേദത്തിന് വ്യതിയാനം സംഭവിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ പടരാൻ ശേഷി ലഭിച്ചാൽ ആഗോളതലത്തിൽ തന്നെ അത് ഭീഷണി സൃഷ്ടിച്ചേക്കാമെന്ന് US ഗവേഷണ ജേർണലിൽ പറയുന്നു.